Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതൊക്കെ എടുത്തു പറഞ്ഞെന്താ, രണ്ടു കൂടി ചേർത്ത് പറഞ്ഞാൽ എന്താ, അങ്ങനെ ചോദിക്കാൻ അവകാശമുണ്ട്. ഇത് പറയുന്നതിന് എന്താ യുക്തി, അതിന് അവകാശമുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ പറഞ്ഞെന്തോ അതുപോലെ അങ്ങ് ചെയ്തേക്ക്. ശ്രദ്ധയല്ലേ വിട്ടുകളയുക, കാര്യത്തിനെ പോണ്ട. ഇതാണ് വൈദികന്മാരുടെ നിലപാട്. അതിന് യുക്തി ഒന്നും അന്വേഷിക്കാൻ പോരും. അങ്ങനെ പോകുന്നവരുണ്ട് ഇത് മനസ്സിലാക്കാതെ, ഇത് ശ്രദ്ധയുടെ വിഷയമാണെന്നുള്ളത് മനസ്സിലാക്കാതെ ഇതിന് ഗവേഷണം നടത്താൻ പോകുന്നു. അങ്ങനെ അവരവരുടെ സങ്കല്പം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടി അവരുടെ ബുദ്ധിക്ക് സമാധാനിക്കാം. ഇവിടെ പറയുന്നതെന്തോ അത് തന്നെ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. യദി വാങ്ന അഭവിഷ്യ ധർമാദിന വിജ്ഞാപയിഷ്യ നൃതം ന സാധു അസാധു ഹൃദയജ്ഞം ച ഹൃദയജ്ഞം. അത് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു, ഹൃദയജ്ഞം എന്ന് വെച്ചാൽ ഹൃദയപ്രിയമെന്നാണ്. സാധാരണഗതിയിൽ ഹൃദയം ജാനാതി ഹൃദയ ഹൃദയത്തെ അറിയുന്നവൻ ഹൃദയജ്ഞൻ ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷെ ഭാഷകാരൻ അങ്ങനെയുള്ള വ്യാഖ്യാനമല്ല പറയുന്നത്, ഹൃദയപ്രിയം എന്നുള്ളത്. തദ്വിരീതം അഹൃദയജ്ഞം. അതെന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് വെച്ചാൽ ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് വ്യാഖ്യാനിച്ചു. അത്രേ പറയാൻ പറ്റും. യദ്യതി വാഗ്ന അഭവിഷ്യത് ധർമാദിന വിജ്ഞാപയിഷ്യത്, ഇതെല്ലാത്തിനെയും ബോധിപ്പിക്കുന്നത് വാഗേന്ദ്രിയമാണ് അല്ലേ. ഗുരു പറയുന്നു ഇത് ധർമ്മമാണ് ഇത് അധർമ്മമാണ്, അല്ലെങ്കിൽ വേദത്തിലൂടെ ഗുരു ബോധിപ്പിക്കുന്നു. ഇത് എങ്ങനെയാ ശ്രോതാവ് ഗ്രഹിച്ചത്? വാഗേന്ദ്രിയത്തിലൂടെ അത് ബോധിപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന വാക്കാണ് വിജ്ഞാപയിഷ്യത്. വാഗില്ലെങ്കിൽ ഇതൊന്നും വെളിപ്പെടുത്തത്തില്ല. വാഗഭാവേ അധ്യയനാഭാവോ അധ്യയനാഭാവേ തദർത്ഥ ശ്രവണാഭാവ തശ്രവണാഭാവേ ധർമാദിന യജ്ഞാപയിഷ്യൻ ന വിജ്ഞാതം അഭവിഷ്യൻ എന്ന് പറയും. ഈ വാഗിന്ദ്രിയം ഇല്ലെങ്കിൽ അധ്യയനം നടക്കത്തില്ല, സ്വാധ്യായം സംഭവിക്കത്തില്ല, ഒരിടത്ത് സംഭവിക്കത്തില്ല. ചെറു ചോദിക്കുന്നില്ല, വാഗിന്ദ്രിയം ഉണ്ടെങ്കിൽ മൂകനാണ് വാഗിന്ദ്രിയുണ്ട്. പക്ഷെ ഗുരു പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും, ശ്രവണേന്ദ്രിയുണ്ട്, എനിക്ക് ശ്രവണേന്ദ്രിയത്തിലുള്ള കാര്യം മനസ്സിലാക്കും. ഞാൻ ചൊല്ലുന്നില്ല, എനിക്ക് ധർമാധിബോധം ഉണ്ടാവുമല്ലോ. ഇവിടെ എന്താ പറയുന്നത്? വാഗ്ന അഭവിഷ്യത് വാഗിന്ദ്രിയം ഇല്ലാതിരുന്നാൽ എന്നാണ്. ആർക്കും ഇല്ലാതിരുന്ന ഗുരുവിനും ഇല്ലാതിരുന്ന ഗുരുവിനെ പറയും, പറഞ്ഞാലേ കേൾക്കാൻ പറ്റും. അപ്പൊ വാഗേന്ദ്രിയം എവിടെയെങ്കിലും വേണം, തനിക്കില്ലെങ്കിൽ ഗുരുവിന് വേണം. ഉണ്ടായാൽ എന്ത് ചെയ്യും? അധ്യയനം നടക്കും, ഗുരു അധ്യയനം ചെയ്യുന്നു, ഉടൻ ശിഷ്യം കേൾക്കുന്നു. എവിടെയെങ്കിലും അത് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിലോ വാഗഭാവേ അധ്യയനാഭാവം, വാഗേന്ദ്രിയം ഇല്ലെങ്കിൽ അധ്യയനം ഇല്ലാതെ വരും. അധ്യയനാഭാവി തദർത്ഥ ശ്രവണാം, അധ്യയനം ഇല്ലെങ്കിലോ പിന്നെ അർത്ഥജ്ഞാനം ഉണ്ടാകത്തുന്നു, അർത്ഥശ്രവണം ഉണ്ടാകത്തുന്നു. ശ്രവണാഭാവേ ധർമാദിന വിജ്ഞാപയിഷ്യ, ശ്രവണം ഇല്ലെങ്കിലോ അത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അർത്ഥജ്ഞാനം ഉണ്ടാകത്തില്ല. അർത്ഥശ്രവണാഭാവ ശ്രവണാഭാവേ ധർമാദി, ധർമാധർമ്മമൊന്നും മനസ്സിലാകത്തില്ല. ഒരാള് ഉച്ചരിക്കണം, അത് താൻ കേൾക്കണം, അർത്ഥജ്ഞാനം ഉണ്ടാകണം, ധർമ്മം എന്താണെന്ന് അറിയണം, അതറിഞ്ഞത് അനുഷ്ഠിക്കണം. എന്നാ വിജ്ഞാത ഭവിഷ്യത് തസ്മാത് വാഗേവേത് ശബ്ദോച്ചാരണേന സർവം വിജ്ഞാപേത്. അതുകൊണ്ട് വാഗീന്ദ്രിയമാണ് ഈ ശബ്ദോച്ചാരണത്തിലൂടെ സർവത്തെയും ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടത് ഭൂയോ വാങ് നമഹ. അതുകൊണ്ട് ഇവിടെ അവസാനം എന്താ പറയുന്നത്? വാക്കിന്റെ മഹത്വം പറഞ്ഞു. വാഗ്വായത് സർവം വിജ്ഞാപേരി വാചം ഉപാസ്വ. അതുകൊണ്ട് വാക്കിനെ ഉപാസിക്കുക, പ്രതിമയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിമ എന്ത് ഉപാസിക്കാൻ? പ്രതിമയെ പ്രതിമയെന്ന് അറിയുന്ന ഉപാസനയാണ് അല്ലല്ലോ. കൃത്രിമ പ്രതിഭ എന്നറിഞ്ഞാൽ അത് ജ്ഞാനമായി, ഉപാസനയല്ല. കൃത്രിമ വിഷ്ണു എന്ന് അറിയണമെങ്കിൽ അത് ഉപാസനയായി, ഭാവനയായി. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് കർത്തൃതന്ത്രവും വസ്തുതന്ത്രവും എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് രണ്ടിന്റെയും വ്യത്യാസം കാണിക്കാനാണ്. പ്രതിമ പ്രതിമ എന്നറിഞ്ഞാൽ അത് ജ്ഞാനം, പ്രതിമ വിഷ്ണു എന്നറിയുന്നത് ഉപാസന. അപ്പൊ ഇവിടെ പറഞ്ഞു വാക്കിന് ഉപാസിക്കുക. എങ്ങനെ ഉപാസിക്കണം വാക്കിനെ? അതിനടുത്ത് പറയുന്നു സയോ വാചം ബ്രഹ്മേത്യുപാസ്തേ, വാക്കിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇത്രയും മഹത്വമുള്ളതല്ലേ വാക്ക്, സർവത്തെയും ബോധിപ്പിക്കുന്ന ഒന്നല്ലേ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോന്നിനുണ്ട് അതിൻ്റെതായ മഹത്വം. നേരത്തെ നാമത്തിന് സർവ അർത്ഥത്തെയും നാമത്തിലൂടെ നമ്മൾ ബോധിക്കുന്നു. നാമം മഹത്താണ്. ഇവിടെ ആ നാമത്തെയും പ്രകാശിപ്പിക്കുന്ന വാഗിന്ദ്രിയം അതതിനും വിശിഷ്ടമാണ്, വിശേഷപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് പറയുന്ന എന്താണ്, വാക്കിനെ ബ്രഹ്മം ഉപാസിക്കുക. വാക്കാണ് സർവശ്രേഷ്ഠം, വാക്കാണ് മുഖ്യം, വാക്കാണ് ബ്രഹ്മം ബൃഹത്തായിരിക്കുന്നത്, അതാണ് പരം, അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. ഈ തരത്തിൽ വാക്കിനെ കുറിച്ച് ഭാവന ചെയ്യുക. വാക് ഏവ ഏത് ശബ്ദ ഉച്ചാരണേന സർവവിജ്ഞാപയതി, അതോ ഭൂയസി വാങ്ങാമഹ തസ്മാൻ വാചം ബ്രഹ്മേത്തി പാസ്വ. എന്താ അതിന്റെ പ്രയോജനം? യാവത് വാചോഗതം തത് യഥാകാമചാരോ ഭവതി. ആ വാഗിന്ദ്രിയത്തിന്റെ വിഷയങ്ങളെല്ലാം അവന് സ്വാധീനമാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രാജാവിന് തന്റെ സാമ്രാജ്യം പൂർണ്ണമായി അധീനമാകുന്നതുപോലെ വാഗിന്ദ്രിയത്തിന്റെ വിഷയമായിരിക്കുന്ന സർവവും അവന് സ്വാധീനമാകുന്നു. ആർക്കായി? ഇതൊക്കെ പറയുന്ന ഒരു ജീവനെ സംബന്ധിച്ചാണ്. ജീവന്റെ മാനസികമായ ബൗദ്ധികമായ മണ്ഡലത്തെ കുറിച്ച് പറയും, അതിന്റെ വ്യാപ്തിയെ കുറിച്ച് പറയും. അങ്ങനെ ഉപാസിക്കുന്നവന്റെ ജീവന്റെ ബൗദ്ധിക തലത്തിൽ ആ ജീവന് വാഗിന്റെ മേഖല, ശബ്ദത്തിന്റെ മേഖലയിലെല്ലാം പൂർണ്ണമായ ആധിപത്യം വരുന്നു. അർത്ഥജ്ഞാനം പൂർണ്ണമായിട്ടുണ്ടാകുന്നു. നമ്മുടെ ഈ അറിവെന്ന് പറയുന്നത് തന്നെ അർത്ഥജ്ഞാനമാണ്. സയൻസ് ആയാലും കണക്കായാലും ചരിത്രമായാലും എല്ലാം അർത്ഥജ്ഞാനമാണ്. വ്യക്തിനിഷ്ഠമായ ജീവനിഷ്ഠമായ അറിവെന്ന് പറയുന്നു ശബ്ദാർത്ഥ ജ്ഞാനമാണ്. അതിലവന് വൈഭവം ഉണ്ടാകുന്നു, വിശേഷത ഉണ്ടാകുന്നു. ഇങ്ങനെ ഉപാസിക്കുക. അപ്പൊ ഇതിന്റെ ഫലം എന്താണെന്ന് ഇവിടെ പറഞ്ഞു. ഇനി വേറെ ഫലം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലമുണ്ടാകും. അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ചോദിക്കരുത്. എന്താ എന്റെ വീട്ടിൽ അതും ചോദിക്കരുത്. ഉപാസനയാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങനെ ഭാവന ചെയ്യുക, ഇത് ആവർത്തിക്കുക. പറയാൻ പോകുന്ന തത്വബോധവുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഉപാസനയോ കർമ്മത്തിനോ നേരിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷാത് കാരണമല്ല എന്ന് പറയുന്നത്. ഇതിന് ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നും പറയാൻ വയ്യ. ബന്ധമുണ്ടാകും. അത് ആ ജീവന് വിശിഷ്ടമായ ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നു. ജീവനിൽ അധികാരിത്വത്തെ വർദ്ധിപ്പിക്കും, യോഗ്യത വർദ്ധിപ്പിക്കും. ഏതെങ്കിലുമൊക്കെ തിരക്ക് എങ്ങനെയൊക്കെ ആണ് എല്ലാം ഒന്നും നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല, മനുഷ്യബുദ്ധിക്ക് പിടികിട്ടത്തില്ല. വേദം പറയുന്നതാണ്, അനുസരിച്ചാൽ അതിന് പ്രയോജനം ഉണ്ടാകും എന്നുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ചോദിക്കുന്നു, യോ വാചം ബ്രഹ്മി ഉപാസത്തെ അസ്ഥി ഭഗവോ വാചോ ഭൂയ. ഇനി ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉപാസനയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഒരു ഉപാസനയെ കുറിച്ച് പറഞ്ഞു. കാരണം ഇവിടെ ഉപാസനയുടെ ഫലം പറഞ്ഞു. ഇത് വാചോ ഗതം തത്രാസ്യ യഥാകാമാചാരോ ഭവതി. വാഗവിടെ വാക്കിൽ പൂർണ്ണമായ അധീശത്വം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ നാരദ ചോദിക്കുന്ന ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്താ അതങ്ങനെ ചോദിക്കുന്നു? കാരണം നാരദന്റെ ആവശ്യം ഇതുണ്ട്. നാരദൻ ആവശ്യപ്പെട്ടത് എന്താണ്? എനിക്ക് ഈ ദുഃഖത്തെ തരണം ചെയ്യണം, അതിനുള്ള ഉപായം പറയാനാ പറഞ്ഞു. അപ്പൊ ചോദിച്ചത് നിന്റെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്? പറഞ്ഞു തന്റെ വിപുലമായ ശാസ്ത്രജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ നിന്റെ കയ്യിലുള്ള എന്താണെന്ന് ആദ്യം പറയുന്നു, അതിന്നതൊക്കെയാണ്. അതിവിടെ പറഞ്ഞു എന്താണോ, അത് വാഗിന്റെ ഇത് കാണും, ഉപാസന ഫലമാണിതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഏതെല്ലാം ജീവന്മാരെയും അലൗകികമായി അസാധാരണമായി എന്തെങ്കിലും ശക്തി വിശേഷങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപാസനയുടെ ഫലമാണ്. അത് അയാൾ വേദം പഠിച്ചിട്ടില്ല, ഒരു ഉപാസനയും ചെയ്തിട്ടില്ല, പിന്നെ ഇതൊക്കെ ഉപാസനയുടെ ഫലം എന്നെങ്ങനെ പറയാൻ പറ്റും? വേദഗന്ധം പോലും ഇല്ലാതെ ഒരു സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും, അതിന് അവസരമേ കിട്ടിയിട്ടില്ല. പക്ഷെ ശക്തി വിശേഷങ്ങൾ കാണുന്നുമുണ്ട്. ഇതെങ്ങനെ ബന്ധപ്പെടുത്തും? പൂർവ്വജന്മങ്ങൾ സാധാരണ പറയുന്ന സമാധാനം അതെങ്ങനെയാണ്? ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നു. പക്ഷെ ഉപാസന ഫലമായിട്ട് ഉണ്ടാകത്തുള്ളൂ. കർമ്മ ഉപാസനകളുടെ ഫലമായിട്ട് ഒരു ജീവന് ശുദ്ധി വിശേഷങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത് ലൗകികമായിട്ട് സംഭവിക്കത്തില്ല, അത് വൈദികമാണ്. ലൗകികമായ കർമ്മങ്ങളും അതിന്റെ ഫലമൊക്കെ നമുക്കറിയാം. ഇതങ്ങനെയല്ല, അലൗകികമായ ശുദ്ധികളാണ് ഒരാൾ സിദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ പ്രകാശിപ്പിക്കുന്നത്, അതാണ് ഇതിന്റെ ഫലം. അപ്പൊ നാരദൻ ഇപ്പൊ ഇതെല്ലാം ഉണ്ട് കഴിഞ്ഞു. ഇവിടെ പറയുന്ന നാരദൻ പുരാണത്തിന്റെ നാരദനല്ല എന്ന് ഞാൻ പറഞ്ഞ ഓർക്കണം. ഭക്തനും ജ്ഞാനിയുമായിട്ടുള്ള നാരദനല്ല, അത് ശോകത്തെ തരണം ചെയ്ത ആളാണ്. ശോകത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുവനാണ്. ഇതുകൊണ്ട് എന്താ താൻ ചോദിച്ചതിന് സമാനം കിട്ടുന്നത്? എന്നാ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ പരിപാടി? പറയുന്നു വേറെയും ഉപാസനയുണ്ട്. എന്താണ് മനോ അനുഭവതി മനസ്യതി മന്ത്രാണ് അതീയേതി അഥ അധീതേ കർമാണി കുർവീയേതി അഥ കുരുതേ പുത്രാംശ പരംശ്ച ഇച്ഛേതി അഥ ഇച്ഛത ഇമം ച ലോകം മമം ച ഇച്ഛേയ ഇതി അഥ ഇച്ഛതേ മനോഹ്യാത്മാ മനോഹി ലോകോ മനോഹി ബ്രഹ്മ മനോ ഉപാസ്യേതി സയോ മനോ ബ്രഹ്മേത്യുപാസ്ഥേ യാവുന് മനസോ ഗതം തത്രാസി യഥാ കാമചാരോ ഭവതി യോ മനോ ബ്രഹ്മേത്യുപാസ്ഥേ അഭിഭവോ മനസോ ഭൂയ ഇതി മനസോ വാവ ഭൂയോസ്തീതി തന്മേ ഭഗവാൻ ബ്രവീത് ഇതി. അടുത്ത് പറയുന്നു മനോ മനസ് വിശിഷ്ടം അന്തക്കരണം വാചോ ഭൂയ. ഇവിടെ മനസ്സ്ഥിതി എന്ന് പറയുന്നത് അതെന്താണെന്ന് ഭാഷകാരം വ്യാഖ്യാനിക്കും. മനസ്സിനുള്ളതായ അന്തക്കരണത്തിന് മനസ്സെന്ന് പറയുന്നു, അത് വാചക ഭൂയ. ഇവിടെ മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന മനസ്സിനെ തന്നെ എടുക്കണം. മനസ്സിനൊക്കെ പല അർത്ഥവും പലയിടത്തും പറയും, അതൊന്നും ഇവിടെ സ്വീകരിക്കരുത്. ഇവിടെ മനസ്സിന് വിശിഷ്ടമായ ആ അന്തക്കരണം അതിനെ മനസ്സും നൽകും. തദ്ധി മനസ്സിന വ്യാപാരവത് വാചം വക്തവ്യേ പ്രേ. ആ മനസ്സെന്ന് പറയുന്നത് മനസ്സിനോ എന്ന് പറയുന്ന പ്രവൃത്തിയോടുകൂടി വരുമ്പോ മനസ്സിന വ്യാപാരവത് തത് വാചം വക്തവ്യേ പ്രേരയേതി. വാക്കിനെ വാക്കിന്റെ വിഷയങ്ങളിലേക്ക് അത് പ്രേരിപ്പിക്കുന്നു, വാക്കിനെ കൊണ്ട് അത് വചിപ്പിക്കുന്നു. തേന വാക് മനസ്സി അന്തർഭവതി. അതുകൊണ്ട് എന്ത് വരുന്നു? വാക്ക് മനസ്സിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നേരത്തെ ഭൂയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നു, അന്തർഭാവം എന്നർത്ഥം പറയുന്നു. വാക്കിനേക്കാൾ വിശിഷ്ടമാണ്, വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് മനസ്സ് എന്ന് പറയുമ്പോ ഇവിടെ പറയുന്നത് ആ ഉപാസനയുടെ പ്രത്യേകതയാണ്. വാക്കിനേക്കാൾ വേറിട്ടതാണ് മനസ്സെന്ന് പറയുമ്പോൾ വാഗ് ഉപാസനയേക്കാൾ പ്രത്യേകതകളുള്ളതാണ് മനസ്സിന്റെ ഉപാസന എന്നാണ്. ഒന്ന് മറ്റൊന്നിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ ഏതെന്നിലാണോ അത് അന്തർഭവിച്ചോ അത് ഇതിനേക്കാൾ വ്യാപകമായിരിക്കും. അപ്പൊ അതിന് മറ്റെന്തെങ്കിലും വിശേഷതകൾ കാണും. മനസ്സിൽ വാക്ക് അന്തർഭവിച്ചു, അപ്പൊ മനസ്സ് വ്യാപകമായി. യഥാവൈ ലോകേ ദ്വീവ ആമലകേ ഫലേ ദ്വീവ കോലേ ഭദ്രഫലേ ദ്വീവ അക്ഷോ വിഭീതക ഫലേ മുഷ്ടിയുടെ അനുഭവതി മുഷ്ടിസ്ഥേ ഫലേ വ്യാപനോതി. ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നത് ഇവിടെ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറഞ്ഞു. ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ബന്ധമാണ്, ഭാവന ചെയ്യേണ്ട ബന്ധം. എന്താണ് വാചോ ഭൂയ എന്ന് പറഞ്ഞത്? ഇവിടെ വ്യാപകം എന്നുള്ള അർത്ഥമുണ്ട്, നേരത്തെ അധികം എന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ വ്യാപകം എന്നുള്ളത്. സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറും. എന്താണ് ആ വ്യാപകം എന്ന് പറയുന്നത്? യഥാവീവ ആമലകെ രണ്ട് നെല്ലിക്ക മുഷ്ടിക്കകത്ത് രണ്ട് നെല്ലിക്ക എടുത്തു വെച്ചു കഴിഞ്ഞാൽ മുഷ്ടി അതിനെ അന്തർഭവിച്ചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. അതിനൊക്കെ അനുമരതാണല്ലോ മുഷ്ടി. ദൈവ പോലെ ബദരഫലം, ബദരം എന്ന് പറയും നമ്മൾ കാരക്ക പോലെയുള്ള ബദരഫലം, അത് രണ്ടെണ്ണം കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ മുഷ്ടി അതിനെ അന്തർഭവിപ്പിച്ചിരിക്കുന്നു പറയാം. ഉള്ളം കൈ വെച്ച് മുറുകെ പിടിച്ചു കഴിഞ്ഞു മുഷ്ടി അതിനേക്കാൾ വ്യാപകമാണെന്ന് പറയാം. ദൗവ അക്ഷോ വിഭീതക പോലെ അക്ഷി അക്ഷദ്യൂതം അക്ഷക്രീഡ എന്ന് പറയാം. ഇവിടെ അക്ഷി എന്ന് പറയുന്നത് അക്ഷി എന്ന് പറയുന്നത് അക്ഷോ അക്ഷോ എന്ന് പറയുന്ന ഇവിടെ വരുന്നത് വിഭീതക ഫലം എന്ന് പറയുന്നത് താന്നിക്ക ത്രിഫലയിൽ ഉപയോഗിക്കുന്ന താന്നി. ഒരു ഉദാഹരണത്തിനുള്ള ഫലങ്ങളുടെ പേര് പറഞ്ഞു തന്നെയാണ്. അത് ഉള്ളിൽ കയ്യിൽ വെച്ച് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മുഷ്ടി അതിനെ ഉൾക്കൊള്ളുന്നു. അതുപോലെ അന്തർഭവിപ്പിക്കുന്നത് പോലെ ഈ മനസ്സ് അതിനെ അന്തർഭവിപ്പിക്കുന്നു. വാഗീന്ദ്രിയത്തെ ഭലേ വ്യാപനോതി മുഷ്ടോഹിത്തെ അന്തർഭവത എന്ന് പറയുന്നു, അന്തർഭവിപ്പിക്കുന്നു. അപ്പൊ വാക്കിന്റെ ഉപാസന, വാക്കിനെ ബ്രഹ്മമായി ഉപാസിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മനസ്സിനെ ഉപാസിക്കണമെന്ന് പറയുന്നതിന് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നു. വാക്കിനെ ഉൾക്കൊള്ളുന്നതാണ് മനസ്സ്, അതുകൊണ്ട് അതിനെ ഉപാസിക്കുക. ഇപ്പം വാചംച നാമച്ച ആമലകാദി വദ് മനോ അനുഭവതി. വാക്ക് നാമം ഇതെല്ലാം മനസ്സിന്റെ വിഷയമാണ്, മനസ്സ് ഇതിനെല്ലാം ഗ്രഹിക്കുന്നു. സയദാ പുരുഷോ യസ്മിൻ കാലേ മനസ്സാ അന്ധക്കരണേന മനസ്സിതി മനസ്സനം വിവക്ഷാപത്തി. മനസ്സിതി എന്ന് പറയുന്നതിന് ഇവിടെ ഭാഷ്യകാരൻ പറയും ഇത് ചിന്തിക്കുക എന്നുള്ള അർത്ഥമല്ല, വിവക്ഷാബുദ്ധി എന്ന് പറയുന്നു. എന്താണ് വിവക്ഷാബുദ്ധി എന്ന് പറയുന്നത്? അവന്റെ വിവക്ഷ എന്ന് പറയുന്ന പറയുന്നതിനുള്ള ആഗ്രഹത്തെയാണ് വിവക്ഷ എന്ന് പറയുന്നത്. ഇവിടെ അതല്ല, എന്താണ് മന്ത്രാൻ അധീയ ഉച്ചാരേയം ഇത്യേവം വിവക്ഷാം കൃത്വ അതാക്കീത്തെ. ഒരാള് വേദം അധ്യയനം ചെയ്യാൻ പോകുന്നു, ആദ്യയാളുടെ മനസ്സിൽ അങ്ങനെയൊരു ഒരു താല്പര്യം വരുന്നു. എന്താണോ മന്ത്രാൻ അധീയ, ഞാനിതാ മന്ത്രം അധ്യയനം ചെയ്യാൻ പോകുന്നു. സാധാരണ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്ക് പറയും ഞാനിതാ സത്സംഗത്തിന് പോകുന്നു. ഇതാണ് മനസ്സിന്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആ മനസ്സിൽ ആ പ്രവൃത്തിയെ കുറിച്ച് വരുന്ന ഒരു താല്പര്യപൂർവ്വ താല്പര്യ രൂപത്തിലുള്ള സങ്കല്പം, അതാണ് മനസ്സിന്. അതിനെ തുടർന്ന് അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കുന്നു. അതിനാണ് ഉദാഹരണം പറഞ്ഞു മന്ത്രാൻ അധീയ, മന്ത്രങ്ങൾ ഞാൻ അധ്യയനം ചെയ്യാം. ഉച്ചാരയ്യ അധ്യയനം എന്ന് വെച്ചാൽ ഉച്ചരിക്കും ഞാൻ ചൊല്ലാം. നിത്യവും വിവക്ഷം കൃത്വം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇച്ഛാരൂപത്തിലുള്ള സങ്കല്പം വന്നിട്ട് പിന്നെ ചെയ്യുന്നു. തഥാ കർമാണി കുർവീയ, കർമ്മങ്ങളെ സംബന്ധിച്ച് തന്നെ ഞാനത് ചെയ്യാൻ പോകുന്നു. ചികിത്സ ബുദ്ധിം കൃത്വം അഥ കുരുതി, പുത്രാംശ പരി പശുവും സഹിച്ച് പുത്രൻ വേണം പശു വേണം ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് പുത്രന് വേണ്ടി ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു, പശുവിന് വേണ്ടി പശുവിനെ നേടാനുള്ള പ്രവൃത്തി ചെയ്യുന്നു. പ്രാപ്തി ഇച്ഛാം കൃത്വ തത്പ്രാപ്തി ഉപായ അനുഷ്ഠാനേന ഇച്ഛതേ, ആദ്യം ഒരു വസ്തുവിനെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം പൂർവത്തുള്ള സങ്കല്പത്തിന് ശേഷം പ്രയത്നിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തിക്ക് മുമ്പ് വരുന്ന ആ സങ്കല്പത്തിനാണ് മനസ്സിനം എന്ന് പറയുന്നത്. ഇത്ര അധികം പ്രാപ്തമാകുന്നു. പിന്നെ പ്രവർത്തിക്കുന്നു അവനെ നേടുന്നു. തഥാ ഇതം ച ലോകം അമും ച ഉപായന ഇച്ഛയ ഇതി തത്പ്രാപ്തി ഉപായ അനുഷ്ഠാനേന ഇച്ഛതയെ പ്രാപ്തമായി. അതുപോലെ ഈ ലോകം പ്രാപിക്കും, ലോകത്തെ പ്രാപിക്കും, വേദവുമായി ബന്ധപ്പെടുത്തി എന്നിങ്ങനെ ഉപായ അനുഷ്ഠാനത്തിലൂടെ ഇച്ഛിക്കുന്നു, അനുഷ്ഠാനത്തെ ഇച്ഛിക്കുന്നു, പിന്നെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള മനസ്സ് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിന്റെ ആ മനസ്സിനെ അതിനെ ഉപാസിക്കുക എന്ന് പറയുന്നു. മനോഹി ആത്മ ആത്മന കർത്തൃത്വം ഭോക്തൃത്വം ച സതി മനസ്സി നാന്യതേതി മനോഹി ആത്മയെത്തിച്ചതി പറയുന്നു. മനസ്സ് തന്നെയാണ് ആത്മാവ് എന്നുവെച്ചാൽ ജീവൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ചിന്തിക്കുന്നവന്റെ ഈ മനസ്സിനെന്ന് പറയുന്ന വ്യാപാരം ചെയ്യുന്നവന്റെ ആത്മാവ് എന്നുവെച്ചാൽ ജീവരൂപത്തിലിരിക്കുന്നത് അതോ മനസ്സ് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അടുത്ത് പറയുന്നു, മനോഹി ആത്മ ആത്മന കർത്തൃത്വം ഭോക്തൃത്വം സതി മനസ്സിനാന്യഥ പറയുന്നു. ഈ കർത്തൃത്വ ഭോക്തൃത്വവാദികളും ഇതെല്ലാം മനസ്സുള്ളപ്പോഴല്ലേ ഉള്ളൂ, അതെല്ലാം എവിടെ ജീവനിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ജീവഭാവത്തിലിരിക്കുന്ന മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് മനോഹി ആത്മ ആ കർത്തൃത്വ ഭോക്തൃത്വവാദികൾ ഉള്ളത് കൊണ്ടാണ് മനസ്സിന് ആത്മാവെന്ന് പറഞ്ഞത്. അവിടെ നിർഗുണ ബ്രഹ്മം എന്നുള്ള അർത്ഥമല്ല എന്ന് ഭാഷകാരം വ്യക്തമാക്കുന്നു. മനോഹി ലോക ലോകമെല്ലാം മനസ്സാണ്, സത്യമേ മനസ്സിൽ ലോകോ ഭവതി പറയുന്നു. മനസ്സുണ്ടെങ്കിലേ ലോകമുള്ളൂ, അല്ലെങ്കിൽ എവിടെ ലോകം. തത്പ്രാപ്തി ഉപായ അനുഷ്ഠാനം ചെയ്ത് മനോഹി ലോകം. അത് മാത്രമല്ല, ലോകമെന്ന് വെച്ചാൽ കർമ്മഫലം എന്നും അർത്ഥമുണ്ട്. അതിന്റെ ഉപായം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നത്. തസ്മാത് മനോഹി ബ്രഹ്മ എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് സർവവുമായിരിക്കുന്നത്, ബ്രഹ്മമായിരിക്കുന്നത്. എന്തുകൊണ്ട്? മനസ്സാണ് സർവവുമായിരിക്കുന്നത്, സർവവുമായിരിക്കുന്നതാണ് ബ്രഹ്മം. അങ്ങനെ മനസ്സിന്റെ ബ്രഹ്മം ഇതയവൻ തസ്മാ മനോപാസ്വ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, മനസ്സാണ് ബ്രഹ്മം എന്ന് ഉപാസിക്കുക. മനസ്സിനിങ്ങനെ പല ഭാവങ്ങളുണ്ട്. മനസ്സിനം ചെയ്യുന്ന മനസ്സാണ്, ജീവനായിരിക്കുന്ന മനസ്സാണ്, സർവാത്മകമായിരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് മനസ്സിന് സർവാത്മകമായ ബ്രഹ്മമായിട്ട് ഉപാസിക്കാം. അങ്ങനെ ഭാവന ചെയ്യുക. ശരി, ഇവിടെ ഗുരു ഉപദേശിക്കുന്നു, സനത്കുമാർ ഉപദേശിക്കുന്നു. കേൾക്കുന്നവന് അതിന്റെ അർത്ഥബോധം ഉണ്ടായാൽ ഇത് ഉപാസനയായി. ഇത്രയാകുമ്പോൾ തന്നെ ഉപാസനയായി, കാരണം മനസ്സിൽ ആ ഭാവന വന്നു കഴിഞ്ഞു. പക്ഷെ ദുഃഖനിവൃത്തി ഉണ്ടാവുന്നില്ലല്ലോ, മരണത്തിന്റെ ആവശ്യം അതല്ലേ. അപ്പോ ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും ഉണ്ടോ? അവിടെ ചോദിക്കുന്നു, അത്യഭാവവും മനസ്സോ ഭൂയും, ഇനി ഇതിനപ്പുറം എന്തെങ്കിലും ഉപാസനയുണ്ട്? അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെന്ന് പറയുന്നു. മനസ്സോ ഭാവോ ഇതിനപ്പുറം ഇനിയുണ്ട് എന്ന് വെച്ചാൽ എന്താണോ പറഞ്ഞു വരുന്നതിനപ്പുറം ആ ആ ഗണത്തിൽ പെടുന്നതാണ് അല്ലേ. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം എടുത്ത് ഒരു തുണിയെടുത്ത് നോക്കി പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ആ വിഭാഗത്തിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഉണ്ടെന്നാണ്. വേറെ ഒരു വരെ വേറെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ലല്ലോ. അവിടെ തുണിക്കടയില് എന്നാ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ തുണിയായിരിക്കും ആവശ്യപ്പെടുന്നത്, അല്ലാതെ വേറെ പ്രൊവിഷനായിരിക്കത്തില്ല. അതുപോലെ ഇവിടെ ഒരു ഉപാസനയെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ ഉണ്ട് ഉപാസന. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപാസനകൾ വേറെ എന്റെ കൈവശമുണ്ട് കേട്ടോ. അങ്ങനെ വേറെ ഒരു ഉപാസനയെ കുറിച്ച്, മറ്റൊരു ഉപാസനയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നു. ഇതിലൊന്നിനും നാലിന് സന്തോഷം വരുന്നില്ല, കാരണം ദുഃഖം നിവൃത്തി ഉണ്ടാകുന്നില്ല. അവസാനം തത്വത്തെ കുറിച്ച് പറയുമ്പോൾ, അപ്പോ ഇത് ഇങ്ങനെ ഓരോന്ന് മാറി 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 പറഞ്ഞു പോകുന്നത് എന്റെ ശ്രുതിയുടെ താല്പര്യം എന്താണോ, ഇതൊന്നും ദുഃഖം നിവൃത്തിക്ക് ഉപകരിക്കത്തില്ല, തത്വബോധമല്ലാതെ കൃതകൃത്യത സംഭവിക്കത്തില്ല. അതുവരെ പലതുകൊണ്ട് ഇതുവരെ പഠിച്ച ശാസ്ത്രങ്ങളെ പോലെ തന്നെ ഉപാസനാ പദ്ധതികളും പലതുകൊണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ശരി, യോ മനയിത്തെ സമാനം അതെന്താണ് പറയുക? അടുത്ത് പറയുന്ന സങ്കല്പമുണ്ട്, മനസ്സിനപ്പുറമുണ്ട് സങ്കല്പം. അതാണ് പറഞ്ഞത്, ഒന്നും മറ്റ് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെയും ഒരു ഉപാസന ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് സങ്കല്പത്തെ ഉപാസിക്കാം. ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം ചോദിക്കും, ഇങ്ങനെ പറയുന്നു. എന്നുവെച്ചാൽ യുക്തി ചിന്തയാണ്, നമുക്കെന്താ പ്രയോജനം എന്ന് ചോദിക്കുന്നു. അതിവിടെ ചോദിക്കാൻ പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ഇതിന് യുക്തിയില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ ഇത് കേൾക്കുക, അല്ലെങ്കിൽ നാളെ മുതൽ വരണ്ട. രണ്ട് കാര്യമുണ്ട് ഇതിനകത്ത്.